ഹലോ, നമസ്കാരം എല്ലാവർക്കും. ലൈഫ് ലൈൻ ബൈ മേഘ വിജയ് മലയാളം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. സോ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ് കേട്ടോ. ഹൗ ടു ബിൽഡ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് എന്താണ് സെൽഫ് കോൺഫിഡൻസ് എന്നൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ഇപ്പോഴും പല ആൾക്കാർക്കും ഡൗട്ടുണ്ട്, സെൽഫ് കോൺഫിഡൻസ് നമ്മൾ പറയുമെങ്കിലും ഡൗട്ടുണ്ട്, എന്താ ശരിക്കും സെൽഫ് കോൺഫിഡൻസ്, എനിക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടോ, ഞാൻ സെൽഫ് കോൺഫിഡൻ്റ് ആണോ, ഒരു സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് സ്റ്റേജ് ഫിയർ ഇല്ലാണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുമോ. പലർക്കും പറ്റില്ല. അത് എന്താ സ്റ്റേജ് ഫിയർ ആണെന്ന് പറയും. ശരിക്കും ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞു തന്നതുകൊണ്ട് നിങ്ങൾ സെൽഫ് കോൺഫിഡൻ്റ് ആവുമെന്ന് എനിക്ക് ഒട്ടും വിശ്വാസമില്ല. കാരണം അത് നമ്മൾ തന്നെ ബിൽഡപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞ് എനിക്ക് ടിപ്സൊക്കെ പറഞ്ഞു തരാനേ പറ്റുള്ളൂ. ആ ടിപ്സ് യൂസ് ചെയ്ത് സെൽഫ് കോൺഫിഡൻറ്റ് ബിൽഡ് ചെയ്യേണ്ടത് നിങ്ങൾ ഓരോരുത്തരാണ്. അപ്പം എന്താണ് സെൽഫ് കോൺഫിഡൻറ്റ് എന്നുള്ളതാണ് ഞാൻ ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് കേട്ടോ. ശരിക്കും നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ ട്രസ്റ്റ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്ത് നമ്മളിൽ ഒരു സെൻസ് ഓഫ് കൺട്രോൾ വേണം. നമ്മുടെ ലൈഫിലൊരു സെൻസ് ഓഫ് കൺട്രോൾ ഉണ്ടാവണം. അതേപോലെ തന്നെ നമ്മുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും മനസ്സിലാക്കി, നമ്മുടെ എബിലിറ്റീസ് മനസ്സിലാക്കി, സ്കിൽസ് മനസ്സിലാക്കി നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ശരിക്കും സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെൽഫ് കോൺഫിഡൻസ് കൊണ്ട് നമ്മൾ ശരിക്കും നമ്മുടെ ആറ്റിറ്റ്യൂഡിനെയും തോട്ട്സിനെയും ഫീലിങ്സിനെയും ഒക്കെ നമുക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റും. ഇനി എവിടെ നിന്നാണ് ഈ സെൽഫ് കോൺഫിഡൻസ് വരുന്നത്? ചുമ്മാ ഒരു സ്റ്റേജിൽ കയറിന്ന് സംസാരിക്കാൻ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സെൽഫ് കോൺഫിഡൻസ് വരുമോ, ആ എന്നെ കൊണ്ട് പറ്റും എന്ന് വിചാരിച്ചും കയറി നിന്നാൽ പറ്റുമോ? എവിടെ നിന്നാണ് ആ സെൽഫ് കോൺഫിഡൻസ് വരുന്നത്? ശരിക്കും നമ്മൾ ഓരോ ടാസ്ക് ചെയ്യുമ്പോഴും നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ബേബി ആയിരുന്ന സമയത്ത് നമ്മൾ ഓരോ ടാസ്ക് ചെയ്യുമ്പോൾ, അതായത് നമ്മളിപ്പോൾ എണീറ്റ് നടക്കാൻ തുടങ്ങി, ഫസ്റ്റ് ടൈം നമ്മൾ എണീറ്റ് നടക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മളെ എൻകറേജ് ചെയ്യും, നടക്ക്, വാക്ക്, എൻ്റെ അടുത്തേക്ക് ഓടി, വാക്ക്, ബോൾ തരാം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കാണിക്കില്ലേ കുഞ്ഞുവാളുടെ അടുത്ത്. സോ അവരെങ്ങനെ അതിന് ട്രൈ ചെയ്യും, അത് ചെയ്യുമ്പോൾ നമ്മൾ ചിയർ ചെയ്യുന്ന കാണുമ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് ആണ്, അവർ ചെയ്യും, ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊരു ഒരു വിശ്വാസം അവരിൽ വരും. അവരങ്ങനെ ട്രൈ ചെയ്യും ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് തന്നെയാണ് ശരിക്കും നമ്മുടെ ലൈഫിലും ഹാപ്പൻ ചെയ്യുന്നത്. നമ്മൾ ഓരോ ടാസ്ക് ചെയ്യുമ്പോഴും അത് സക്സീഡ് ചെയ്യുമ്പോൾ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ബിൽഡാവും. എന്നെക്കൊണ്ട് പറ്റും, ഇന്ന് എനിക്ക് സ്റ്റേജിൽ ഇത്രയും പറയാൻ കഴിഞ്ഞില്ലേ, അപ്പോൾ തീർച്ചയായിട്ടും 2 മിനിറ്റിലൂടെ എക്സ്ട്രാ എനിക്ക് അവിടെ നിന്ന് സംസാരിക്കാൻ കഴിയും. ഇങ്ങനെയുള്ള സെൽഫ് കോൺഫിഡൻസ് നമുക്ക് ഉള്ളിലേക്ക്, നമ്മുടെ ഉള്ളിൽ ഇത് പ്രൊഡ്യൂസ് ആവും. ശരിക്കും ഇങ്ങനെയാണ് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെയാണ് അത് വരുന്നത്. നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ആ സംഭവം വരുന്നത്. അല്ലാണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നതുകൊണ്ട് നിങ്ങൾ സെൽഫ് കോൺഫിഡൻറ്റ് ആവുമെന്നല്ല, നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പറ്റുമെന്ന് വിചാരിച്ച് നിങ്ങളൊരു കാര്യം ചെയ്യാം, അത് ചിലപ്പോൾ സക്സീഡ് ചെയ്യാം, ഫെയിലിയർ ആവാം. ഫെയിലിയർ ആണെങ്കിൽ ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഒന്നുകൂടെ ട്രൈ ചെയ്യാം. ട്രൈ ചെയ്യും തോറും നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് വർക്ക് ചെയ്യും. നോ, അത് ലാസ്റ്റ് സക്സസ്സിലേക്ക് ലീഡ് ചെയ്യും. ആ സക്സസ് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അങ്ങനെ നിങ്ങൾക്കൊരു സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട് മാറാൻ പറ്റും. സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്ന സാധനം പെട്ടെന്നൊരു രാത്രി കൊണ്ട് നിങ്ങൾക്ക് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുന്ന സംഭവമല്ല. അത് കുറേശ്ശെ കുറേശ്ശെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അത് ബിൽഡപ്പ് ചെയ്ത് വരും. അതായത് ഒരു പ്രോസസ്സാണ്, അത് ടൈം എടുത്ത് തന്നെ അത് ബിൽഡപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് നമ്മുടെ ടൈം എടുക്കും, എഫേർട്ട് വേണം, അതേപോലെ ആൻഡ് പെർസിസ്റ്റൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള സെൽഫ് കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ പതിയെ പതിയെ അത് ബിൽഡപ്പ് ചെയ്യാം. ഒറ്റ രാത്രി കൊണ്ട് എനിക്ക് നാളെ പോയി സ്റ്റേജിൽ ഡാൻസ് ഒക്കെ ഉള്ളതായിട്ട് കളിക്കണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. നിങ്ങൾക്ക് നടക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല, നടക്കും. നിങ്ങൾ ഒരു രാത്രി കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? പക്ഷേ അത്രയും ഒരു സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾ കളിക്കുമായിരിക്കും, പക്ഷെ അത് കംപ്ലീറ്റ് 100% സെൽഫ് കോൺഫിഡൻ്റോടെ ആയിരിക്കില്ല, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. തെറ്റിപ്പോയാലോ എവിടെയെങ്കിലും, ഒരു രാത്രി കൊണ്ട് പഠിച്ചതല്ലേ എന്നൊരു വിചാരം നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. പക്ഷേ നിങ്ങളിത് കുറച്ച് ഒരു മാസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ബെസ്റ്റായിട്ട് കളിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് ഡിഫറെൻ്റ് ആയിരിക്കും, ആൻഡ് നിങ്ങളുടെ കോൺഫിഡൻസും ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഇതാണ് ശരിക്കും പറഞ്ഞാൽ സെൽഫ് കോൺഫിഡൻസ്. ആൻഡ് ഇനി ഞാൻ കുറച്ച് ടിപ്സാണ് പറഞ്ഞുതരാൻ പോകുന്നത്, ഹൗ ടു ബിൽഡ് യുവർ സെൽഫ് കോൺഫിഡൻസ്, എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാമെന്നുള്ള ഒരു 8 ടിപ്സ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ടിപ്പ് നമ്പർ 1, സ്മൈൽ മോർ. നിങ്ങൾക്ക് എത്രമാത്രം ചിരിച്ചുകൊണ്ട് ഓരോ ടാസ്ക്കും ചെയ്യാൻ പറ്റുമോ അത്രമാത്രം ചിരിച്ചുകൊണ്ട് ചെയ്യാം. കാരണം നിങ്ങൾ ഓരോ ചിരിയും നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും അത് നിങ്ങളുടെ ബ്രെയിനിനൊരു പോസിറ്റിവിറ്റിയാണ് കൊടുക്കുന്നത്. നിങ്ങൾ ഒരു
പോസിറ്റീവ് റിസൾട്ടാണ് മൈൻഡിന് കൊടുക്കുന്നത്. അതായത് എന്നെ കൊണ്ടിത് പറ്റും, ഞാനിത് ചെയ്യാൻ കേപ്പബിളാണ് എന്നൊക്കെ നിങ്ങൾ മനസ്സിലോട്ട് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ ആ സ്മൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു കാര്യവും പുഞ്ചിരിയോടു കൂടി തന്നെ ചെയ്യുക, അപ്പോഴത്തേക്കും നിങ്ങളുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. സോ അതിലൂടെ നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും പറ്റും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് സ്മൈൽ മോർ. ടിപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് വിഷ്വലൈസേഷനാണ്. നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടൊരു സ്റ്റേജിൽ നിൽക്കുന്നത് വിഷ്വലൈസ് ചെയ്യാണ്. ആ ഒരു കോൺഫിഡൻസ് അത് നമുക്ക് ആ സ്റ്റേജിൽ കൊണ്ടുവരാൻ പറ്റണം. പറ്റും, നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം, എന്നെ കൊണ്ട് പറ്റും, ഞാൻ ഇത്രയും കിഡ്ലാണ്, ഞാൻ സംഭവമാണ്, ഞാൻ ആ സ്റ്റേജിൽ കയറി ഒരു എന്താ പറയുക ഒരു എക്സ്റ്റംബർ ആണെങ്കിൽ ഞാൻ ആ എക്സ്റ്റംബർ കിഡ്ലായിട്ട് പറയും എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ ആർക്കും തന്നെ മാറ്റാൻ കഴിയില്ല. നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യുന്ന നിങ്ങളെ ആ സ്റ്റേജിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ വിഷ്വലൈസ് ദാറ്റ് യു ആർ കോൺഫിഡൻറ്റ്, യു ക്യാൻ ഡു ഇറ്റ്. അപ്പോൾ സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് വിഷ്വലൈസേഷൻ. തേർഡ് തിങ് ഇസ് മെഡിറ്റേഷൻ. മെഡിറ്റേറ്റ് ചെയ്യുക, അതായത് നിങ്ങൾ കുറച്ച് പീസ്ഫുൾ ആവുക. എപ്പോഴും നമ്മൾ ഭയങ്കര സ്ട്രഗിളിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ കംപ്ലീറ്റ്ലി നെഗറ്റിവിറ്റിയും അതേപോലെ തന്നെ ഭയങ്കര മൂടിയൊക്കെ ആവും. അപ്പോൾ ആ ബ്രെയിനെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മെഡിറ്റേറ്റ് ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാട്ടോ. കുറച്ച് പീസ്ഫുൾ മൈൻഡ് കിട്ടണം. നമ്മുടെ മൈൻഡ് എപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ടാസ്കും കംപ്ലീറ്റ് ചെയ്യാൻ, ഓരോന്നിനും റിസൾട്ട് നമുക്ക് ഓരോ ടാസ്കും കംപ്ലീറ്റ് ചെയ്യാനും ഓരോന്നിനും റിപ്ലേസ് കൊടുക്കാനും ഒക്കെ നമ്മുടെ മൈൻഡ് അത്രയും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് കുറച്ച് ടൈം അതിന് നമ്മൾ കൊടുക്കണം, റെസ്റ്റ് കൊടുക്കണം, യുനോ. അതുകൊണ്ട് മെഡിറ്റേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ മാത്രമല്ല, നമ്മുടെ ലൈഫിൽ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്, വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓവറോൾ ഡെവലപ്മെൻറ്റിന് ഇത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. സോ ദി ടിപ്പ് 3 ഈസ് മെഡിറ്റേഷൻ. ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റോപ്പ് ജഡ്ജിങ് അതേഴ്സ്. മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്ന അങ്ങ് നിർത്തുക. ഇപ്പം നിങ്ങൾക്ക് ഒരു ഒപ്പീനിയൻ ഉണ്ടാവും ഒരാളെ കുറിച്ച് എന്ന് വെച്ചിട്ട് അത് വെച്ച് അയാളെ ജഡ്ജ് ചെയ്ത് വെക്കുന്നത് ഇറ്റ്സ് വെരി ബാഡ് ഹാബിറ്റ്. ഇപ്പം നിങ്ങൾ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് ഒരാളുടെ വസ്ത്രധാരണം അല്ലെങ്കിൽ അയാൾ ടോക്ക് ചെയ്യുന്ന രീതി ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ വേറൊരാൾ പറയുന്നത് കേട്ടിട്ട് ഓക്കെ അയാൾ ഇങ്ങനെയാണ് കേട്ടോ എന്ന് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ മറ്റേ ജഡ്ജ് ചെയ്യുകയാണ്, ഓ അവൻ പറഞ്ഞ രീതിയിലാണെങ്കിൽ അവൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ശരിക്കും നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല അയാളെക്കുറിച്ച്, ജസ്റ്റ് ഇയാൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അങ്ങനെയൊന്നും ആരെയും ജഡ്ജ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് പേഴ്സണലി അറിയാം, നിങ്ങൾക്ക് പേഴ്സണലി അങ്ങനെ കാണിച്ചെങ്കിൽ ഓക്കെ ഫൈൻ, ആ നിങ്ങളങ്ങനെ വിചാരിക്കുന്നതിൽ തെറ്റില്ല എന്ന് വെച്ചാൽ അത് മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നു അയാൾക്ക് തിരിച്ച് പണി കൊടുത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവിടെ കളയുക. ബിക്കോസ് നിങ്ങളുടെ ടൈമാണ് വേസ്റ്റ് ആകുന്നത്. ലെറ്റ് ഹിം ഡു വാട്ട് ഹി വാണ്ട്സ്, ദെൻ നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കുക. അയാൾക്ക് തോന്നുന്നത് ചെയ്യട്ടെ, ദൈവമുണ്ടോ പണി കൊടുത്തിരിക്കും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യവും നല്ലത് മാത്രം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. ഒരാൾ കാണിക്കുന്ന പോലെ തിരിച്ച് കാണിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് എടുക്കുന്നത് നന്നായിട്ട് മുന്നോട്ട് പോകില്ല. നമുക്ക് എപ്പോഴും ഇങ്ങനെ മറ്റുള്ളവർക്ക് പണി കൊടുക്കേണ്ട സമയം ഉണ്ടാവുള്ളൂ, കാരണം എല്ലാവരും നമുക്ക് പണി തന്നുകൊണ്ടിരിക്കും. ലൈഫ് എപ്പോഴും അങ്ങനെയാണ്, ഒരുപാട് സ്ട്രഗിൾസും ഹാർഡ്ഷിപ്സും ഒക്കെ ഉണ്ടാവും, നമ്മളതൊക്കെ തരണം ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ജഡ്ജ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ജഡ്ജ് ചെയ്യുമോ എന്നൊരു ഡൗട്ട്ഫുൾനെസ് നമ്മുടെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെയും ജഡ്ജ് ചെയ്ത് ക്രിറ്റിസൈസ് ചെയ്ത് നടക്കുന്ന ഒരാളാണെങ്കിൽ ഒഫ്കോഴ്സ് നമ്മളെ മൈൻഡിലുണ്ടാവും ഓക്കെ ഞാനീ പറയുന്ന പോലെ അയാൾ നമ്മളെക്കുറിച്ച് പറയുന്നുണ്ടാവും. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് കുറഞ്ഞ് വരും. അങ്ങനെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഒരു സെൽഫ് കോൺഫിഡൻറ്റ് പേഴ്സണിൽ നിന്ന് നിങ്ങൾ നോ സെൽഫ് കോൺഫിഡൻസ് എന്ന ഒരു രീതിയിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ആരെയും ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത്. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡു വാട്ട് മേക്സ് യു ഹാപ്പി. നിങ്ങൾ എന്താണോ സന്തോഷിപ്പിക്കുക അത് വേണം ചെയ്യാം. അല്ല, നിങ്ങൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നടന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ലൈഫിൽ എന്താ പറയുക നമുക്ക് സന്തോഷം ഉണ്ടാവില്ല. ചിലപ്പോൾ അയാൾ നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ട് അയാളുടെ മുഖത്ത് സന്തോഷം വരുമ്പോൾ നമുക്കൊരു സന്തോഷം വരും, അത് ശരിയാണ്. നമുക്ക് അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാം, പക്ഷേ എപ്പോഴും ഒരാളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടും ചെയ്യുക, അല്ലെങ്കിൽ അയാൾക്ക് നല്ലത് ചെയ്തിട്ട് അയാൾ നമ്മളെ എന്തെങ്കിലുമൊക്കെ പുകഴ്ത്തി പറയുമല്ലോ, അപ്രിസിയേഷൻസ് കിട്ടുമല്ലോ, അങ്ങനെ ഒരു അപ്രിസിയേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടോ ഒന്നും ചെയ്യരുത്. നമുക്ക് മനസ്സുകൊണ്ട് അറിഞ്ഞെന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ ചെയ്തോളൂ, കുഴപ്പമില്ല. ആരെയും കയ്യിലെടുക്കാൻ വേണ്ടി ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ആർക്കും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നല്ലത് എന്താണ് എന്ന് തോന്നുന്നു നമ്മളത് ചെയ്യാം. ഇപ്പോൾ എൻ്റെ പാരൻസിന് ഇഷ്ടം ഞാൻ സയൻസ് എടുത്ത് ഡോക്ടർ ആവുന്നതാണ്, പക്ഷേ എനിക്കിഷ്ടം ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലെ ഒരു ഓഫീസർ CEO ആയിട്ടൊക്കെ ഇങ്ങനെ ഞെളിഞ്ഞിരിക്കുന്നതാണ് എങ്കിൽ അത് മതി. നീ പഠിച്ചോ, നീ കൊമേഴ്സ് എടുത്ത് പഠിക്കും, എന്തിനാണ് സയൻസ് എടുക്കുന്നത്? പക്ഷെ എൻ്റെ പാരൻസിന് വിഷമാവില്ലേ? അവരെന്നെ വളർത്തുന്നതല്ലേ, അവർ അവർക്കും ഇല്ല ആഗ്രഹങ്ങൾ. ഉണ്ടാവാം, പക്ഷേ എനിക്ക് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു സബ്ജക്റ്റ് എടുത്ത് ഞാൻ പഠിച്ച് സയൻസ് എടുത്ത് ഡോക്ടറായിട്ട് എനിക്കവിടെ ഹാപ്പിനെസ് ഉണ്ടോ? എൻ്റെ ഒരു പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോൾ നിങ്ങളുടെ പാരൻസോ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരും തന്നെ ഉണ്ടാവില്ല, നിങ്ങൾ തന്നെ ആയിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവുക. അപ്പോൾ ആ ഒരു വ്യക്തി, അതായത് നിങ്ങൾ ഹാപ്പി അല്ലെങ്കിൽ പിന്നെ ആ ലൈഫിന് എന്താണ് അർത്ഥം? സോ ഡു വാട്ട് മേക്സ് യു ഹാപ്പി, നോട്ട് അതേഴ്സ്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യരുത്. എന്ന് വെച്ച് നിങ്ങൾ പാരൻസിനെ തർക്കുത്തരം പറഞ്ഞ് അവരെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്ത് അങ്ങനെയല്ല, അവരോട് സംസാരിക്കുക. നിങ്ങൾ സംസാരിച്ചാൽ മനസ്സിലാക്കാൻ പറ്റാത്ത പാരൻസ് ആണെങ്കിൽ അവർ നിങ്ങളുടെ പാരൻസ് അല്ല. കാരണം എല്ലാ പാരൻറ്റിനും സ്വന്തം മക്കളുടെ ആഗ്രഹങ്ങൾ അത് നിറവേറ്റി കൊടുക്കാനായിരിക്കും ആഗ്രഹം. അവരുടെ എന്താ ലൈഫ് ബെറ്റർ ആകണം എന്നേ ഓരോ മാതാപിതാക്കളും നല്ല മാതാപിതാക്കളും ആഗ്രഹിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരോട് തുറന്ന് സംസാരിക്കാം. കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും അവർ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കും. അപ്പം ഞാൻ അത്രയും കടന്നു പോകുന്നില്ല. ജസ്റ്റ് ഡു വാട്ട് മേക്സ് യു ഹാപ്പി. നെക്സ്റ്റ് ഇസ് ടിപ്പ് നമ്പർ 6, സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റീവ് പീപ്പിൾ. അപ്പോൾ നമുക്ക് ചുറ്റും രണ്ട് തരം ആൾക്കാരുണ്ട്. ഒന്നെന്ന് പറയുന്നത് പോസിറ്റീവ് പീപ്പിൾ, മറ്റൊന്ന് നെഗറ്റീവ് പീപ്പിൾ. നെഗറ്റീവ് പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെങ്ങനെയാന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഞാനിപ്പോൾ ഒരു കോമ്പറ്റീഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോവാന്ന് വെച്ചോ, എനിക്ക് ചുറ്റും രണ്ട് ടൈപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഇതിൽ പോസിറ്റീവ് പീപ്പിൾ എന്ന് പറയുമ്പോൾ ഞാൻ പറയാണ്, എടാ ഞാനിങ്ങനെ ഒരു കോമ്പറ്റീഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോവാണ്. സോ എന്ന് പറയുമ്പോൾ അവർ നമ്മളോട് തിരിച്ച് പറയുന്നത് എങ്ങനെയാന്ന് വെച്ചോ, ഷേ നീ സെറ്റ്, അത് അടിപൊളിയാണല്ലോ, നീ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോവാണോ, ഓൾ ദി ബെസ്റ്റ്, നീ നന്നായിട്ട് പെർഫോം ചെയ്യണം കേട്ടോ, ഇങ്ങനെ പറയും. പക്ഷേ അതേസമയം നെഗറ്റീവ് ആൾക്കാരാണെങ്കിൽ അവർ, നീയോ കോമ്പറ്റീഷനോ, ഷേ ചുമ്മാ, അടേ നിനക്കിതൊക്കെ അറിയാമോ, നിന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ, ആ ട്രൈ ചെയ്യുന്ന കുഴപ്പമില്ലല്ലോ, ആ എന്നാലും സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യാം, ആൾക്കാരൊക്കെ കളിയൊക്കെ കേട്ടോ, നീ ബോറായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറയും. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിൽ ലൈക്ക്, അയ്യോ അവൻ പറഞ്ഞത് ശരിയാ, ഇനിയിപ്പോൾ ഞാൻ ചെയ്തത് അത്രയ്ക്ക് നന്നായിട്ടില്ലെങ്കിൽ ബാക്കി എല്ലാവരും എന്നെ കളിയാക്കുമല്ലോ, ഇങ്ങനൊരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് വരും. സോ അതുകൊണ്ട് നിങ്ങൾ ആരും ഈ നെഗറ്റീവ് പീപ്പിളിൻ്റെ അടുത്തേക്ക് പോകരുത്. ദയവ് ചെയ്ത് ടോക്സിക് പീപ്പിളാണോ അവരെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കീപ് അവോയ്ഡിങ് ദം. അവോയ്ഡ് ചെയ്യുമ്പോൾ അവരെ മുഖത്തടിച്ച് നീ ഭയങ്കര ടോക്സിക് ആണ്, നെഗറ്റീവ് ആണ്, എനിക്ക് എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവോയ്ഡ് ചെയ്യരുത്. നൈസായിട്ട് അവരെ കാണുമ്പോൾ, ആ ഹായ് എടാ കുറച്ച് വർക്കുണ്ട്, ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് വരാം, ഇങ്ങനെ നൈസായിട്ട് അവോയ്ഡ് ചെയ്യാം, ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് ടാസ്ക്കൊക്കെ, നമ്മൾ അത്ര അവോയ്ഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. നീ ഇപ്പോൾ പോസിറ്റീവ് ആൾക്കാരാണെങ്കിൽ കീപ് ദം ക്ലോസ് ടു യുവർ സെൽഫ്, കാരണം അവരായിരിക്കും നമ്മളെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യുക. നമ്മളെപ്പോഴെങ്കിലും മൂടിയായി കുറച്ചൊന്ന് ഡൗൺ ആകുമ്പോൾ നമ്മളെ എപ്പോഴും ഒന്ന് പൊക്കിത്തരാൻ വേണ്ടിയിട്ട് അവരെ ഉണ്ടാവുള്ളൂ. ആ ഒരു പോസിറ്റീവ് വേർഡ്സ് ദേ ഹാവ്, അതൊന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ലൈക്ക് ഓക്കെ എന്നെ കൊണ്ട് പറ്റും എന്നൊരു ഫീലിംഗ് വരും. സോ സറൗണ്ട് യുവർ സെൽഫ് വിത്ത് ഓൾവേസ് പോസിറ്റീവ് പീപ്പിൾ. പിന്നൊരു കാര്യം പറയാൻ മറന്നുപോയി, നിങ്ങൾക്ക് എനിക്ക് സ്റ്റോറീസും സജഷൻസും അതേപോലെ തന്നെ എന്ത് വേണമെങ്കിലും മെയിൽ ചെയ്യാം കേട്ടോ. മെയിൽ ചെയ്യേണ്ട ഐ ഡി mega_vijay1827@gmail.com, ഇല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഐ ഡി ഉണ്ട് veermex veer_mezz. സോ ദിസ് ഈസ് എ റിയൽ ബൈ ഫ്രം മേഘ. ബൈ.